implored that he came to bear, be a witness for the truth.
കർത്താവ് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷിയായിരിക്കാനാണ്.
And he revealed to us something about God and something about the devil.
യേശു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക മാത്രമല്ല ചെയ്തത്, പിശാചിനെക്കുറിച്ചും അവൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു.
And I find that most Christians haven't understood that clearly.
കർത്താവ് വെളിപ്പെടുത്തി തന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് പല ക്രിസ്ത്യാനികളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല.
About God, he revealed very clearly that God was a good God, a loving Father.
ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് സംസാരിച്ചു, ദൈവം നന്മ നിറഞ്ഞ സ്നേഹമുള്ള ഒരു പിതാവാണ് എന്നവൻ നമ്മെ പഠിപ്പിച്ചു.
And that everything God plans for his children is for their good.
ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതുകയും പദ്ധതിയിടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ആത്യന്തിക നന്മയ്ക്കാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചു.
Now why do I say that a lot of Christians don't believe that?
അനേക വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ഈ സത്യം വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്?
The proof that a child of God believes that God is a good God would be this, that he surrenders everything in his life to God.
ദൈവം നന്മ നിറഞ്ഞ ഒരു പിതാവാണെന്ന് ഒരു ക്രിസ്ത്യ വിശ്വാസി അവൻ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? തന്റെ ജീവിതത്തിലുള്ള സർവസ്വവും ഈ നല്ല പിതാവിന്റെ മുൻപിൽ അവൻ അർപ്പിക്കും എന്നുള്ളതാണ്.
He would never want to make a major decision in his life without eagerly seeking the will of God.
ദൈവത്തിന്റെ ഇഷ്ടം ശ്രദ്ധാപൂർവം അന്വേഷിക്കാതെ സുപ്രധാനമായ ഒരു തീരുമാനവും അവരുടെ ജീവിതത്തിൽ എടുക്കുവാൻ അങ്ങനെയുള്ളവർ തയ്യാറാകുകയില്ല.
And very few Christians do that.
വളരെ ചുരുക്കം ക്രിസ്ത്യാനികൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ.
Most Christians are influenced by a lot of worldly factors in the decisions they make rather than factors that affect the kingdom of God.
ദൈവരാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളെക്കാൾ അധികം ലോകത്തിന്റേതായിരിക്കുന്ന അഭിപ്രായങ്ങളും താൽപര്യങ്ങളുമാണ് അനേകർ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിഗണിക്കാറുള്ളത്.
A lot of believers and young people have the feeling that if I give my life totally to God, life will be very difficult and I won't have as much fun as I could have otherwise.
അനേകർ വിചാരിക്കുന്നത്, വിശേഷാൽ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്, അവരുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ രസമൊക്കെയും പോയി തികച്ചും മുഷിപ്പൻ വിരസമായിരിക്കുന്ന ഒരു ജീവിതമേ ഉണ്ടാകുള്ളൂ എന്നാണ്.
The devil has done a tremendous work in disfiguring the image of God in the mind of the Christian.
ക്രിസ്ത്യ വിശ്വാസികളുടെ മനസ്സിൽ ദൈവത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുവാൻ പിശാച് പരിശ്രമിച്ചിട്ടുണ്ട്, അവൻ വിജയിച്ചിട്ടുമുണ്ട്.
So we can compare our life to a large amount of money that we have inherited.
നമുക്ക് പൈതൃകമായി ലഭിച്ച ഒരു വലിയ സമ്പത്ത് പോലെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ജീവിതം.
If you count every day as a large number of rupees that you have inherited from a very rich father,
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിനങ്ങളും സമ്പന്നരായിരിക്കുന്ന ഒരു പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവകാശമായി കിട്ടിയ വലിയ ഓരോ തുകകളായിട്ട് നിങ്ങൾ പരിഗണിക്കുമെങ്കിൽ,
if your lifetime of 70 years would be like 70 crores of rupees,
ഒരുപക്ഷെങ്കില് ആ നിലയിലെ നിങ്ങൾക്ക് നൽകപ്പെട്ട ദിവസങ്ങളെ വലിയ സമ്പത്തായി പരിഗണിച്ചാൽ 70 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം ഒരുപക്ഷെ 70 കോടി സമ്പത്ത് അവകാശമായി കിട്ടിയ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും.
What would you do if you inherited 70 crores of rupees?
നിങ്ങളിൽ ആരെങ്കിലും പിതാവിൽ നിന്ന് 70 കോടി രൂപ പിതൃസ്വത്തായി ലഭിച്ചാൽ നിങ്ങൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യും?
You wouldn't keep it at home.
വീട്ടിലെ ഈ പണം വെച്ചേക്കുവാൻ നിങ്ങൾ ഒരിക്കലും ഒരുമ്പെടുകയില്ല.
You may not even be happy with the interest you get in a bank.
ബാങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായിരിക്കുന്ന വരുമാനം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ തൃപ്തരാകുകയില്ല.
You would probably give it to a man who can invest it wisely, whom you can trust, who could do a lot more with that money and give you better returns than you could do with it yourself.
നിങ്ങൾക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന ഈ വലിയ ധനം തികച്ചും 100% നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്ന പരിചയസമ്പന്നനായിരിക്കുന്ന ഒരാള് വേണ്ടവണ്ണം അതിനെ ഉപയോഗിച്ച് നിക്ഷേപം നടത്തി ആ പണം വർദ്ധിപ്പിക്കുവാൻ നല്ലൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കും എന്നുള്ളത് വ്യക്തമാണ്.
If you didn't do that, it's because you wouldn't trust that.
നിങ്ങൾ അങ്ങനെ ആരെയെങ്കിലും ഏൽപ്പിക്കുവാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, വിശ്വസ്തനായ ഒരാളിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്.
If I look at my life as a tremendously valuable amount of wealth,
എന്റെ ജീവിതത്തിന്റെ ദിവസങ്ങളെ വളരെ വലിയ ഒരു സമ്പത്തിനോട് ഞാൻ തുല്യമാക്കി ചിന്തിച്ചാൽ,
and I want to get the maximum value out of my life because I've got only one earthly life,
എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഈ ഒരു ജീവിതം കൊണ്ട് പരമാവധി മൂല്യം എന്റെ ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കണം, ഇതെന്റെ നിർബന്ധമാണെങ്കിൽ,
I would want to invest it, ask for someone to help me who could invest my whole future in such a good way that when I come to the end of life I have no regret when I look back.
എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തിരിഞ്ഞു നോക്കി ഒരു വിധത്തിലും നിരാശപ്പെടുവാനിടയില്ലാതെ വണ്ണം ഏറ്റവും ഫലപ്രദമായിട്ട് എന്റെ ജീവിതത്തെ നിക്ഷേപിക്കുവാൻ, വിനിയോഗിക്കാൻ കഴിയുന്ന ഒരാളിനെ ഇത് ഏൽപ്പിക്കുവാൻ എനിക്ക് എന്ത് താല്പര്യമായിരിക്കും?
That is what it means to have faith in God.
ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്.
You know, we are exercising faith every day.
നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എല്ലാം വിശ്വസിക്കുന്നവരാണ്.
When you get into an auto rickshaw, you exercise faith that that man will take you where you want to go.
നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും എന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ ആ വാഹനത്തിൽ കയറുന്നത്.
When you put money in a bank, you are trusting the bank that it will keep it carefully and give it back to you when you need it.
ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിക്ഷേപം സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ ബാങ്കിനെ വിശ്വസിക്കുകയാണ് തക്ക സമയത്ത് പലിശയോടുകൂടി ആ പണം നിങ്ങൾക്ക് തിരികെ തരുമെന്ന്.
You walk across a bridge, you have faith that concrete bridge will not collapse under your weight.
നദിയുടെ മുകളിൽ പണിതിരിക്കുന്ന ഒരു കോൺക്രീറ്റ് പാലത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ വിശ്വാസമുള്ളവരായിട്ടാണ് അത് ചെയ്യുന്നത്, ആ പാലം നിങ്ങളുടെ ഭാരം കൊണ്ട് തകരുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്.
You have confidence in a bank, in an autorickshaw driver, in a bridge.
ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട്, ഒരു ബാങ്കറോട്, ഒരു കോൺക്രീറ്റ് പാലത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെയും ഉപയോഗിക്കുന്നത്.
You commit your whole body into that autorickshaw.
നിങ്ങളുടെ ശരീരം മുഴുവനും നിങ്ങൾ ആ ഓട്ടോറിക്ഷയിലേക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിക്കുകയാണല്ലോ.
Commit your whole money into that bank.
നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നിങ്ങൾ വിശ്വസിക്കുന്ന ബാങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്.
That is faith.
വിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്?
God is only asking you to do the same thing.
ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ്.
And he's more solid than any bridge and more reliable than any bank.
ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന പാലത്തെക്കാളും ഏറ്റവും ഉറപ്പുള്ള ബാങ്കിനേക്കാളും ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ കൊള്ളാവുന്നവനാണ് സ്വർഗത്തിലെ ദൈവം.
That is what Jesus struggled and tried to impress upon his disciples.
യേശു ഭൂമിയിലായിരുന്ന കാലത്ത് തന്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഈ സത്യം, ഈ വിലപ്പെട്ട സത്യം എങ്ങനെയെങ്കിലും ആഴത്തിൽ ഒന്ന് എഴുതുവാൻ എത്ര പരിശ്രമിച്ചു.
God was totally reliable. You could trust him completely. He would never let you down.
നിങ്ങൾക്ക് സമ്പൂർണമായി വിശ്വസിപ്പാൻ കഴിയുന്ന, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത, ലജ്ജിപ്പിക്കാത്ത ഒരു പിതാവാണ് ദൈവമെന്നുള്ളത് പറയുവാൻ യേശു എത്ര പരിശ്രമിച്ചു.
You can invest your whole future life with him. Allow him to dictate your life. And that would be the best investment you can make.
നിങ്ങളുടെ ഭാവി ജീവിതം മുഴുവൻ ഈ വലിയ സമ്പത്തിനെ വിശ്വസിച്ചേൽപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും ഉറപ്പുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം, അത് നിങ്ങൾക്ക് അനുഗ്രഹകരമായിരിക്കും എന്ന് അവൻ പറഞ്ഞു.
And that every command he gives in his word is to get the very best for you in your life.
ദൈവം തന്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്ന ഓരോ കൽപ്പനയും നിങ്ങളുടെ ജീവിതമാകുന്ന ഈ വലിയ സമ്പത്തിന് വളരെ നല്ല ഒരു റിട്ടേൺ, അല്ലെങ്കിൽ ഒരു പകര, ഒരു പ്രതിഫലം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ദൈവം നൽകിയതാണ് എന്നും നിങ്ങൾ വിശ്വസിക്കും.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണത്തിന്,
when he tells you to forgive your enemies,
നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ അവൻ ആവശ്യപ്പെടുമ്പോൾ,
that's the very best thing that you can do.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മെച്ചമായ കാര്യം അതാണ്.
Good for your spirit, good for your soul, and even good for your body.
നിങ്ങളുടെ ആത്മാവിന് മാത്രമല്ല, നിങ്ങളുടെ ദേഹിക്കും, നിങ്ങളുടെ പ്രാണനും, നിങ്ങളുടെ ശരീരത്തിന് പോലും സുഖപ്രദമായ കാര്യമാണ് ഒരു ശത്രുവിനോട് ക്ഷമിക്കുക എന്നുള്ളത്.
And if you are interested in your own spiritual and physical welfare, you would love your enemies.
ആത്മീയവും ശാരീരികവുമായ നിങ്ങളുടെ സുഖത്തിന്, ആരോഗ്യത്തിന് നിങ്ങൾ തൽപരരാണെന്ന് വരികിൽ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കുവാൻ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും.
The Lord tells you to forgive those who harmed you.
നിങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷം ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവ് പറയുമ്പോൾ പ്രാഥമികമായും നിങ്ങളുടെ നന്മ ലക്ഷ്യമാക്കിയാണ് കർത്താവ് അത് പറയുന്നത്. നിങ്ങളോട് ദോഷം ചെയ്ത വ്യക്തിക്ക് വേണ്ടിയല്ല.
If you believe it, then you have faith in God and you live according to it.
അത് എന്റെ നന്മയ്ക്കാണ് കർത്താവിനോട് പറയുന്നതെന്ന് ഞാൻ വിശ്വസിച്ചാൽ അതെനിക്ക് അനുഗ്രഹമാണ്.
When the Bible says that the love of money is the root of all types of evil, I believe it.
ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന്റെയും കാരണമാണ് മൂലമാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു.
Yet how many believers do you find in the world who are desperately eager to be free from the love of money?
എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ലോകത്തിൽ എത്ര വിശ്വാസികളുണ്ട് ദ്രവ്യാഗ്രഹമാകുന്ന ഈ വലിയ കെണിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവർ.
Why don't they pray eagerly for that?
ദ്രവ്യാഗ്രഹത്തിലുള്ള വിടുതലിനായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ എന്താണ് പലരും തയ്യാറാകാത്തത്? ദൈവത്തിന്റെ വചനമാകുന്ന വേദപുസ്തകം അവർ വിശ്വസിക്കുന്നില്ല
എന്നുള്ളതാണ്.
ദൈവം നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്കായി സത്യം പറയുന്നവനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ദുഃഖകരമായിരിക്കുന്ന മറ്റൊരു സത്യം ഞാൻ പറയാം. ദൈവത്തെ നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ നാം പിശാച് പറയുന്നത്
വിശ്വസിക്കുകയാണ്.
പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശം എന്താണെന്നറിയാമോ? പണസ്നേഹം എന്ന് പറയുന്നത് എല്ലാ സന്തോഷത്തിന്റെയും
ഉറവിടമാണ്.
എനിക്ക് നല്ല ഉറപ്പുണ്ട്, മിക്ക ക്രിസ്തീയ വിശ്വാസികളും ദൈവം പറയുന്നതിനേക്കാൾ പിശാച് പറയുന്നതാണ് വിശ്വസിക്കുന്നതെന്ന്.
Whatever denomination they may be in,
ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പൊതുവെ ശരിയായൊരു സത്യമാണ്.
You know, it was when Zacchaeus changed his attitude to money that Jesus said salvation has come to this house.
നിങ്ങൾക്കറിയാം, സുവിശേഷങ്ങളിൽ നാം കാണുന്ന സഖായി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അവൻ പണത്തോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവം മാറ്റി അത് വ്യക്തമാക്കിയപ്പോഴാണ് യേശു പറഞ്ഞത് ഇന്ന് ഈ വീടിന്റെ രക്ഷ
വന്നിരിക്കുന്നു.
സഖായിയുടെ ജീവിതത്തിൽ നിശ്ചയമായും മറ്റ് പല ബലഹീനതകളും ഉണ്ടായിരുന്നിരിക്കാം.
But when he changed his attitude to money,
എന്നാൽ പണത്തോടുള്ളതായിരിക്കുന്ന തന്റെ മനോഭാവം അവൻ വ്യത്യാസപ്പെടുത്തിയപ്പോൾ, ജനങ്ങളെ വഞ്ചിച്ച് ബുദ്ധിമുട്ടിച്ച് തെറ്റായ മാർഗത്തിലൂടെ കൂടുതൽ പണം സമ്പാദിക്കുന്ന തന്റെ ആ ജീവിതത്തോട് വിട പറഞ്ഞ് മാനസാന്തരപ്പെട്ട് അവനത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഈ കുടുംബത്തിന് ഇന്ന് രക്ഷ വന്നിരിക്കുകയാണ്.
Because Jesus knew that this man is now going to be delivered from the root of all evil.
അവന്റെ വാക്കുകളിൽ യേശുവിനെ ഈ കാര്യം വ്യക്തമായി, ഈ സകല തിന്മയ്ക്കും കാരണമായ ദ്രവ്യാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള മാർഗത്തിലാണെന്ന്.
If you go back to Genesis chapter 3,
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ,
this was the issue that faced Adam and Eve in the Garden of Eden.
ഏദൻ തോട്ടത്തിൽ ആദമനും ഹവയ്ക്കും നേരിടേണ്ടി വന്ന പ്രശ്നം ഇതായിരുന്നു.
Is God speaking the truth or is the devil speaking the truth?
അവരുടെ മുൻപിലുള്ള വലിയ പ്രശ്നം ഇതായിരുന്നു, ദൈവം പറയുന്നതാണോ സത്യം അതോ ഇപ്പോൾ പിശാച് മന്ത്രിക്കുന്ന കാര്യങ്ങളാണോ?
And I want to say to all of you sitting here that that is the issue you have to deal with every day.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്കും നേരിടേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രശ്നം അത് തന്നെയാണ്.
In every temptation, that is the issue.
നിങ്ങൾ നേരിടുന്ന എല്ലാ പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതാണ്.
In the decisions you make in life,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന പ്രധാന തീരുമാനങ്ങളിലെല്ലാം,
that is the issue.
ഞാൻ ഈ പറഞ്ഞതാണ് ദൈവമാണോ സത്യം പറയുന്നത് പിശാചാണോ, ഇതാണ് വിഷയം.
Now when we look at Christians in the various denominations, there are many of them in Kottayam.
വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കോട്ടയത്തുണ്ടല്ലോ, ഈ സഭകളിലൊക്കെ ഉള്ള ക്രിസ്തീയ വിശ്വാസികളെ ശ്രദ്ധിച്ചാൽ,
you find that the difference is basically a difference of doctrine.
വ്യത്യാസം എന്ന് പറയുന്നത് ചില ദൈവവചനപ്രകാരമുള്ള ഉപദേശങ്ങളിലുള്ള വ്യത്യാസമാണ്.
Some people believe in infant baptism, some people believe in adult baptism.
ചിലർ ശിശുസ്നാനം വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ മറ്റു ചിലർ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള സ്നാനത്തിൽ വിശ്വസിക്കുന്നു.
Some people believe that you're a Christian as soon as you're born into a Christian family. The other group believes you must be born again to be a Christian.
ചിലർ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിക്കുന്ന ഒരു ശിശു ഒരു ക്രിസ്ത്യാനിയാണെന്ന്, എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് നിങ്ങൾ വീണ്ടും ജനിക്കാതെ ഒരു ക്രിസ്ത്യാനി ആകയില്ല എന്നാണ്.
Some believe that you got to pray to Mary and ask her to ask Christ, and some believe you can go to Christ directly.
ചിലർ വിശ്വസിക്കുന്നു കർത്താവിന്റെ അമ്മയായ മറിയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമേ പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് പറയുവാൻ കഴിയുള്ളൂ. മറ്റു ചിലർ പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാം എന്നാണ്.
Some believe every believer must speak in tongues, and others believe that speaking in tongues is all of the devil.
ചിലർ വിശ്വസിക്കുന്നത് എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണമെന്നാണ്, എന്നാൽ മറ്റു ചിലരുടെ വിശ്വാസം അന്യഭാഷയിൽ സംസാരിക്കുന്നത് പിശാച് ബാധിച്ച് സംസാരിക്കുന്നതാണെന്ന്.
The doctrines are all so different.
ഉപദേശങ്ങളിലെല്ലാം എന്തൊരു വൈവിധ്യം.
But when it comes to dowry, they are all the same.
എന്നാൽ സ്ത്രീധനത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും ഉപദേശം ഒന്ന് തന്നെയാണ്.
It doesn't make a difference what doctrine they believe. They all want dowry.
അവർ വിശ്വസിക്കുന്ന ഉപദേശങ്ങൾ എത്ര വ്യത്യസ്തങ്ങളാണെങ്കിലും കല്യാണ കാര്യത്തിൽ, വിവാഹ കാര്യം വരുമ്പോൾ സ്ത്രീധനം, ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്.
How many preachers have you heard preaching against dowry?
സ്ത്രീധനത്തിനെതിരെ ധൈര്യമായി സംസാരിക്കുന്ന എത്ര പ്രസംഗരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്?
That's rare.
വളരെ വിരളമാണ് എന്ന് ഞാൻ ധൈര്യമായിട്ട്
പറയുന്നു. Any denomination,
ഏത് സഭാവിഭാഗമാണെങ്കിലും.
I've conducted many marriages in our church.
ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന ഞാൻ ആയിരിക്കുന്ന സഭയിൽ പല വിവാഹ ശുശ്രൂഷകളും നടത്തിയിട്ടുണ്ട്.
And I get a certificate from the bride and the bridegroom every time certifying that there's been no exchange of money.
അവിടെ ഞാൻ നടത്തുന്ന വിവാഹങ്ങളിലൊക്കെ വിവാഹത്തിന് മുൻപ് വരനിൽ നിന്നും വധുവിൽ നിന്നും ഞാൻ എഴുതി ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാറുണ്ട്, ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പണമിടപാടുകൾ നടന്നിട്ടില്ല എന്ന്.
Only then I conduct the wedding. Otherwise I say there are many other churches that will conduct your wedding. Please go there.
വിവാഹത്തിന്റെ പേരിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെന്നുള്ള ഉറപ്പ് ലഭിച്ചതിന് ശേഷം ഞാൻ നടത്തും, അല്ലെങ്കിൽ ഞാൻ അവരോട് പറയും ചുറ്റുപാടും എത്രയോ സഭകളുണ്ട്, അവിടെ പോയി കല്യാണം
നടത്തും.
കഴിഞ്ഞ 25 വർഷമായിട്ട് സ്ത്രീധനത്തിനെതിരായി ശക്തമായൊരു നിലപാടെടുക്കുകയും സഭയിൽ അത് പ്രസംഗിക്കുകയും
ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ദിവ്യാഗ്രഹം എന്ന് പറയുന്ന ആ വലിയ പാപത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധന കൊതി. നിങ്ങളിൽ പലരും ചിന്തിക്കുമായിരിക്കും സ്ത്രീധനത്തിനെതിരെ ഇത്ര ശക്തിയോടെ സഹോദരൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന് പെൺമക്കളായിരിക്കും ഉള്ളത് കൊണ്ടെന്നാണ്, എന്നാൽ അത് ശരിയല്ല.
I'm a fool, humanly speaking, to speak against dowry.
നാല് വിവാഹപ്രായമായ ആൺപിള്ളേരുള്ള ഞാൻ സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുന്നെങ്കിൽ ലോകപ്രകാരം തികഞ്ഞ മണ്ടനാണ്.
It's based in the love of money.
എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ആ വേരിൽ നിന്നാണ് ഈ സ്ത്രീധന സമ്പ്രദായവും
വന്നിരിക്കുന്നത്.
വിശ്വാസികളെ പോലും പിശാച് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചാൽ, വിലപേശിയാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ സന്തുഷ്ടമാകും.
My life must be a living demonstration to the world that the devil's a liar.
പിശാച് പോസ്റ്റ് പറയുന്നവനാണെന്നുള്ള വസ്തുതയ്ക്ക് എന്റെ ജീവിതം ലോകത്തിന്റെ മുൻപാകെ ഒരു ജീവിക്കുന്ന
സാക്ഷ്യമായിരിക്കണം.
ദൈവം സത്യവാൻ, അവന്റെ വചനം സത്യമാണെന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ
തെളിയിക്കണം.
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂലമാണെന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട്
തെളിയിക്കപ്പെടണം.
ഈ സത്യത്തിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയായിരിക്കാൻ സ്നേഹിത നീ തയ്യാറാണോ? പിശാച് പോസ്റ്റ് പറയുന്നവനാണെന്നുള്ളത് നിനക്ക് തെളിയിക്കാൻ താല്പര്യമുണ്ടോ? ദൈവം നന്മ നിറഞ്ഞത് ദൈവമാണെന്നും അവൻ പറയുന്നതെല്ലാം എന്റെ നന്മയ്ക്കാണെന്നും ഞാൻ വിശ്വസിക്കുമോ?
How many sermons do you hear against lusting after women with your eyes?
നിങ്ങളുടെ കണ്ണുകൊണ്ട് സ്ത്രീകളെ നോക്കി മോഹിക്കുന്നതിനെതിരെ എത്ര പ്രസംഗങ്ങൾ നിങ്ങൾ ക്രിസ്തീയ വേദികളിൽ നിന്ന്
കേൾക്കാറുണ്ട്?
കണ്ണുകൾ കൊണ്ട് ദുർമോഹത്തോടെ നോക്കുന്നവർ, അതിൽ തുടരുന്നവർ നരകത്തിൽ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ശക്തിയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ എവിടെ കേൾക്കുന്നുണ്ട്? പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയോട് എന്താ പറഞ്ഞത്?
He asked, he was this.
അവയോട് പിശാചി ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു,
ഹാസ് ഗോഡ് റിയലി സെഡ് ദിസ്?
ദൈവം വാസ്തവമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ദി ഡെവിൾ വാസ് ക്വസ്റ്റ്യനിങ് ദി ട്രൂത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്സ് വേർഡ്.
ദൈവത്തിന്റെ വചനങ്ങളുടെ സത്യസന്ധതയാണ് പിശാച് ഈ വാക്കുകളിലൂടെ ചോദ്യം ചെയ്തത്.
He was trying to sow in Eve's mind a seed of doubt.
അവളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുവാനാണ് പിശാച് പരിശ്രമിച്ചത്.
And in that story, as she faced that forbidden tree,
ആ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലത്തോടുള്ള ബന്ധത്തിൽ,
you can see how the devil tempts us also in every situation.
നമ്മെയും വിവിധ ജീവിത സാഹചര്യങ്ങളിൽ പിശാച് എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും.
You know, there are many things that God has forbidden, just like that forbidden tree.
ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ടിരുന്ന ആ വൃക്ഷത്തിന്റെ ഫലം പോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി വിലക്കിയിരിക്കുന്ന, നിഷേധിച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം.
He has forbidden us to be angry and speak in anger.
കോപിസ്ഥരാകുകയും കോപത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനും എതിരെ കർത്താവ് നമ്മെ
വിലക്കിയിട്ടുണ്ട്.
അത് ഒരു വൃക്ഷം പോലെയാണ്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ദൈവം വിലക്കിയിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നുണ്ട്. കോപിസ്ഥരാകുവാൻ നാം പ്രകോപിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പിശാച് നമ്മുടെ അടുത്ത്
വരും.
അവയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ നമ്മോടും ചോദിക്കും.
Has God really said?
ദൈവം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
And he gradually speaks to us and convinces us that it's not so serious.
അത്ര ഗൗരവമായ കാര്യമൊന്നുമല്ല ദൈവം വിലക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തും.
When he tempts you with the opposite sex,
എതിർലിംഗത്തിലുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ,
with dirty literature,
അല്ലെങ്കിൽ അശ്ലീല സാഹിത്യം വായിക്കാനും ഒക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ,
ടെലിവിഷനിലും
മറ്റും കാണുന്ന അശ്ലീല സിനിമ ചിത്രങ്ങൾ കാണുവാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ,
പിശാചെപ്പോഴും
നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് ഇതൊന്നും അത്ര ഗൗരവമുള്ള
കാര്യമല്ലെന്നേ.
പാപം ചെയ്യുവാൻ നിങ്ങൾക്ക് കാരണമാകുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ചൂടുന്ന എടുത്തെറിഞ്ഞുകളയാണ് യേശു പറഞ്ഞത്. എന്തുകൊണ്ട്? യേശു പറഞ്ഞു, ഒരു കണ്ണുള്ളവനായിട്ട് നിത്യജീവങ്കിലേക്ക് പോകുന്നതാണ് രണ്ട് കണ്ണോടും കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കണ്ണുകൊണ്ട് മോഹിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ തുടർന്നാൽ നിങ്ങൾ നരകത്തിൽ അവസാനിക്കുമെന്നാണ്. പിശാച് പറയും, ഒരിക്കലുമില്ല. ദൈവം എത്ര നന്മയുള്ള ഒരു ദൈവമാണ്. അവൻ നിശ്ചയമായും നിന്നോട് ക്ഷമിക്കും. ഈ കാര്യങ്ങൾക്ക് നേരെയൊക്കെ കർത്താവ് കണ്ണടയ്ക്കുമെന്ന് അവയോടും അവൻ പറഞ്ഞ അത്
തന്നെയാണ്.
ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിശ്ചയമായും നീ മരിക്കും. പിശാചും പറഞ്ഞു, നിശ്ചയമായും നീ മരിക്കുകയില്ല.
Jesus says, if you lust with your eyes, you go to hell. The devil says, you won't go to hell. You accepted Christ 25 years ago, you'll go to heaven.
പിശാചിനോട് പറയും, കണ്ണുകൊണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. 25 വർഷം മുൻപ് കർത്താവിനെ നീ സ്വീകരിച്ചവനാണ് എന്ന് പറയും. പക്ഷെ കർത്താവ് പറഞ്ഞത്, മോഹിക്കുന്നവനൊക്കെ നരകത്തിൽ അവസാനിക്കുമെന്നാണ്.
That's why the devil, Jesus said that John 8:44, the devil's a liar from the beginning.
അതുകൊണ്ടാണ് യോഹന്നാനിട്ടിന്റെ 44 യേശു പറഞ്ഞത്, പിശാച് അവൻ ആദ്യ മുതൽ പോഷ്ക് പറയുന്നത്.
And he was a murderer from the beginning.
അവൻ ആദ്യം മുതൽ തന്നെ കൊലപാതകനുമാണ്.
He came to destroy the man and woman whom God created.
ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച പുരുഷനെയും സ്ത്രീയെയും നശിപ്പിക്കുവാൻ പോഷ്കുമായിട്ട് ഏദനിൽ വന്നവനാണ് പിശാച്.
As soon as God had united this man and woman in a happy marriage,
സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിൽ ആദവനെ ഹവയെയും ദൈവം ഒരുമിച്ച് യോജിപ്പിച്ച ഉടൻ തന്നെ,
the next verse says the devil came.
അടുത്ത വാചകം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പിശാച് രംഗത്ത് വന്നുവെന്നാണ്.
I've spoken about that at weddings.
വിവാഹ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഞാൻ ഈ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്.
I told the married couple, you may not like to hear about the devil at a wedding, but you need to hear about it.
പല ദമ്പതിമാരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ സന്തുഷ്ടമായിരിക്കുന്ന ഈ വിവാഹ ദിവസത്തിൽ പിശാചിനെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതെനിക്ക് പറഞ്ഞേ തീരൂ.
Because I tell you that he came as soon as the wedding was over in Eden, and he'll come as soon as this wedding is over into your life too.
ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യത്തെ വിവാഹശ്രൂഷ നടത്തിക്കഴിഞ്ഞ ഉടനെ പിശാച് രംഗത്ത് വന്നെന്ന് വരികിൽ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം അതിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ
ഓർപ്പിക്കാറുണ്ട്.
ഈ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത ഉള്ളവരാണെങ്കിൽ കുറഞ്ഞപക്ഷം നിങ്ങളുടെ ഭവനത്തിന്റെ വെളിയിൽ പിശാചിനെ നിർത്തുവാനെങ്കിലും നിങ്ങൾക്ക്
കഴിയും.
എത്ര ക്രിസ്തീയ ഭവനങ്ങൾ വിജയിച്ചിട്ടുണ്ട് പിശാചിനെ അവരുടെ വാതിലുകൾക്ക് വെളിയിൽ നിർത്തുവാൻ.
God is a God of peace.
ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്.
And the Bible says in Romans 16:20 that God of peace will crush Satan under your feet.
റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
If Satan has stepped out of your home, there'll be peace in your home.
പിശാച് നിങ്ങളുടെ വീടിന്റെ വെളിയിലാണെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ സമാധാനം ഉണ്ടായിരിക്കും.
I don't care what baptism you believe in and what tongues you speak in. If there's conflict in your home, the devil is in your home, whatever doctrine you may believe.
നിങ്ങൾ വിശ്വസിക്കുന്ന ഉപദേശം എന്തായിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ, അസമാധാനമുണ്ടെങ്കിൽ, നിങ്ങൾ എന്തുപദേശം വിശ്വസിച്ചാലും എനിക്കത് വിഷയമല്ല.
The God of peace is not there.
സമാധാനത്തിന്റെ ദൈവം നിന്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? പിശാച് കാലുകളുടെ മീതെ മെതിക്കപ്പെടുന്നില്ല. പിശാച് അസമാധാനത്തിന്റെ ഭവനത്തിൽ വാഴുകയാണ്.
And what shall we say about believers who claim to go to higher and higher doctrines, but there's no peace in their home?
കൂടുതൽ നിർമ്മലമായിരിക്കുന്ന ഉന്നത തലത്തിലുള്ള ഉപദേശങ്ങളിലേക്ക് ചവിട്ടിക്കയറുമെന്ന് അവകാശപ്പെടുന്ന വിശ്വാസികൾ തന്നെ അവരുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയാണെങ്കിൽ അവരെ കുറിച്ച് എന്ത് പറയേണ്ടു?
I'll tell you my conviction.
എന്റെ ബോധ്യം ഞാൻ പറയാം.
If I raise my voice at my wife once in a year, I believe the devil has come into my home that day.
വർഷത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റ പ്രാവശ്യം എന്റെ ഭാര്യയ്ക്കെതിരെ ഞാൻ ശബ്ദമുയർത്തി ശകാരത്തോടെ സംസാരിച്ചാൽ പിശാച് ആ സന്ദർഭത്തിൽ വീട്ടിനുള്ളിൽ വന്നു എന്ന്
വിശ്വസിക്കുന്നതാണ്.
ആ നിമിഷം പിശാചാണ് എന്റെ ഭവനത്തെ അടക്കി വാഴുന്നതെന്ന് തന്നെയാണ് എന്റെ ജീവിതത്തെയും ആ സമയത്ത് ഭരിക്കുന്നത്.
കർത്താവിനെ
സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ട് രക്ഷഭദ്രമാക്കിയിരിക്കുന്ന ഒരു വിശ്വാസിയാണെന്നൊക്കെ ആശ്വാസം പറഞ്ഞ് എനിക്ക് ഈ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല.
Who is ruling your life at that moment? You can't say it's the Holy Spirit who is making you yell at your wife or husband.
ഭാര്യയോട് കോപത്തോടെ അല്ലെങ്കിൽ ഭർത്താവിനോട് ഒച്ചയിട്ട് സംസാരിക്കുന്ന സമയത്ത് പിശാചല്ലാതെ മറ്റാരാണ് നിന്റെ ജീവിതത്തെ നിന്റെ ഭവനത്തെ അടക്കി ഭരിക്കുന്നത്?
Don't insult the Holy Spirit. Acknowledge that the Holy Spirit has left.
പരിശുദ്ധാത്മാവിനെ അപമാനിക്കാതിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമാധാനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനം വിട്ട് മാറി നിൽക്കുകയാണെന്നുള്ളത് വിനയപൂർവ്വം അംഗീകരിക്കുക.
The glory of God departed from the temple in the Old Testament and it departs even today.
പഴയ നിയമ കാലത്ത് ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ നിന്ന് ആലയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ തേജസ് മാറിപ്പോയതുപോലെ ഇന്നും സാധ്യമാണ്.
The devil told Adam and Eve, nothing will happen to you if you do this.
പിശാച് ആദാമിനോടും അവയോടും പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഒന്നും സംഭവിക്കാൻ
പോകുന്നില്ല.
എന്നാൽ അന്ന് തന്നെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട അവർ വൈകി മനസ്സിലാക്കി പിശാച് പോസ്റ്റ് പറയുന്നവനാണെന്ന്.
God gave Adam authority to rule over the earth.
ഭൂമിയെ മുഴുവനും അടക്കി വാഴുവാൻ അധികാരം നൽകി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു ആദാം.
Let us make man in our image and let them, husband and wife, rule.
ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക, അവർ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഭൂമിയെ അടക്കി വാഴട്ടെ.
You know that you are supposed to be a ruler.
നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വാഴുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നാണ് സൃഷ്ടിപ്പിൽ ദൈവം ഉദ്ദേശിച്ചത്.
But man in the Garden of Eden handed over that rulership to the devil.
ഭരിക്കുവാനുള്ളതായിരിക്കുന്ന ദൈവദത്തമായിരിക്കുന്ന ആ അവകാശം പിശാചിന് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ അടിയറ വെച്ചു.
And you know what the devil told Jesus?
പിശാച് മരുഭൂമിയിൽ വെച്ച് യേശുവിനോട് പറഞ്ഞു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
I want you to read this verse in Luke chapter 4 verse 6.
ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഈ വാക്യം ബൈബിളിലുള്ള നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
The devil may tell lies to us, but he would not dare tell a lie to Jesus Christ.
പിശാച് നമ്മിൽ പലരോട് ഒരുപക്ഷെങ്കിൽ പോസ്റ്റ് പറയുവാൻ ധൈര്യപ്പെട്ടെന്ന് വരും, പക്ഷെ യേശുവിനോട് പോസ്റ്റ് പറയുവാൻ പിശാച്
ധൈര്യപ്പെടുകയും
ലൂക്കോസ് 4:5 നാം വായിക്കുന്നത് പിശാച് യേശുവിനെ വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ സകല മഹത്വവും അവനെ കാണിച്ചു
എന്നാണ്.
അതിനുശേഷം അവൻ പറഞ്ഞത് എന്താണ്? ഈ അധികാരം, അതിന്റെ മഹത്വം എല്ലാം ഞാൻ നിനക്ക് തരാം.
ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ ടു മീ.
അത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മഹത്വവും അതടക്കി വാഴുവാനുള്ള അധികാരവും എല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് കൈമാറിയിരിക്കുകയാണ്.
Who gave it to him?
ആരാണ് വാസ്തവത്തിൽ പിശാചിന് ഈ അധികാരം എല്ലാം വെച്ച് നീട്ടിയത്? നമുക്കറിയാം ദൈവമല്ല ഒരിക്കലും പിശാചിന് ഈ അധികാരം നൽകിയത്. ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് നൽകിയ അധികാരമാണ്. മുടിയനായ പുത്രന്റെ കഥ നമുക്ക് പരിചിതമാണല്ലോ. ആ ഉപമയിലെ പിതാവ് ദൈവത്തിന്റെ ചിത്രമാണ്. പിതാവ് തന്റെ സമ്പത്തിന്റെ നേരെ പകുതി തന്റെ ഇളയ മകന് നൽകി. അവൻ ഈ സമ്പത്തെല്ലാം കൊണ്ടുപോയി ദൂരദേശത്ത് ദേശീയമാർക്ക് നൽകി. ആദമും ചെയ്തത് അത്
തന്നെയാണ്.
ദൈവം ഇതെല്ലാം അവന് നൽകിയിരിക്കെ അവൻ അതെടുത്ത് പിശാചിന് അടിയറ വെക്കുകയാണ്. യേശുവിനോട് പിശാചിന്റെ അനുഭവം വെച്ച് പരീക്ഷിക്കുമ്പോൾ പറയുകയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്, നിനക്കറിയാമല്ലോ.
Lord, you saw what happened in Eden.
കർത്താവെ, ഏദനിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിന് നീയും സാക്ഷിയാണല്ലോ.
You saw what happened. He gave it to me. It's mine.
ആദം എനിക്ക് വെച്ച് നിർത്തിയതാണ്, ഇന്നിത് എന്റെ സ്വന്തമാണ്.
And I today give it to whomever I wish.
പിശാച് തുടർന്ന് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ബോധിച്ചവൻ, എനിക്ക് ഇഷ്ടമുള്ളവനാണ് ഇന്ന് ഞാൻ ഈ അധികാരമൊക്കെ കൊടുക്കുന്നത്. എന്നാൽ
I give it only to people who will worship.
ഞാൻ എല്ലാവർക്കും കൊടുക്കുകയില്ല. ഈ മഹത്വവും ഈ അധികാരമൊക്കെ എന്നെ വീണ് നമസ്കരിക്കുന്നവർക്ക് മാത്രം നൽകുന്നതാണ്.
You want money?
നിനക്ക് പണമാണോ വേണ്ടത്?
I'll give it to you, the devil says.
പിശാച് പറയും, എത്ര വേണമെങ്കിലും തരാം.
You got to worship me a little bit.
അല്പം എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി.
You'll have to tell a few lies in your business.
നിന്റെ വ്യാപാരത്തിലൊക്കെ ചെറിയ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ മതി.
You'll have to cheat the income tax a little bit.
ഇൻകം ടാക്സ് അധികാരികളെയും കുറച്ചൊക്കെ ഒന്ന് കബളിപ്പിച്ചാൽ.
Now big things, we'll start with small lies.
വലിയ തകരാറുള്ള കാര്യങ്ങളിലൊന്നും അവൻ തുടങ്ങുകയില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു നുണകൾ, കൊച്ചു വഞ്ചനകൾ, അതിലൊക്കെ തുടങ്ങും.
I'll give you as much as you want.
നിനക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടോ അത് മുഴുവൻ ഞാൻ തരാമെന്നാണ് അവൻ പറയുന്നത്.
Are you a Christian?
നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ?
Don't confess that you're a Christian in your place of work, you'll lose business.
പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടത്ത് ക്രിസ്ത്യാനിയാണെന്നുള്ളത് ഒരു ചെവി അറിയരുത് കേട്ടോ, ബിസിനസ് മോശമാകും.
Worship me, keep quiet about your Christian faith.
എന്നെ രഹസ്യത്തിലാണെങ്കിലും ആരാധിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുക, നിശബ്ദനായിരിക്കുക, നീ ദൈവവേദലാണെന്ന് മിണ്ടാതിരിക്കുക.
I will prosper your business.
നിന്റെ കച്ചവടത്തെ സമൃദ്ധിയായി ഞാൻ അനുഗ്രഹിക്കാം.
You want a progress in your office?
നിന്റെ ജോലിയിലെ ഉദ്യോഗത്തിൽ നിനക്ക് വളരെ വേഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടണോ?
Don't confess Christ. Worship me.
യേശുക്രിസ്തുവിനെ ഏറ്റുപറയാതിരുന്നാൽ മാത്രം മതി, എന്നെ വണങ്ങി
ആരാധിക്കുന്നവനാകുക.
യേശുവിനോട് പിശാച് പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് ഇഷ്ടമുള്ളവനൊക്കെ ഞാനിത് കൊടുക്കുന്നു. ദൈവമായ കർത്താവിനെ മാത്രം, എന്റെ പിതാവിനെ മാത്രം വീണ് നമസ്കരിക്കുന്നവനാണ് ഞാൻ, എന്നെ വിട്ടുപോകുക എന്ന് യേശു പറഞ്ഞു.
You know, we all have ambitions as we grow up.
നാം എല്ലാം വളർന്നു വരുമ്പോൾ ഒരുപാട് ജീവിതത്തിലെ അഭിലാഷങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
I joined the military academy in the Indian Navy when I was 15 years old.
15 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ ഇന്ത്യൻ നേവിയുടെ മിലിറ്ററി അക്കാഡമിയിൽ ഞാൻ ജോലിയിൽ
പ്രവേശിച്ചു.
അന്ന് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. എന്റെ കൊച്ചു ഹൃദയത്തിൽ, മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു.
മിലിറ്ററി
അക്കാഡമിയിൽ അഭ്യസനം, ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ അത്യധികം അധ്വാനിച്ചു.
My ambition was to go to the top of the Indian Navy and retire as the admiral.
ഇന്ത്യൻ നേവിയുടെ ഏറ്റവും തലപ്പത്തെത്തിയിട്ട് ഒരു അഡ്മിറലായിട്ട് ജോലിയിൽ നിന്ന് വിരമിക്കണം. ഇതായിരുന്നു എന്റെ ഹൃദയത്തിലെ സ്വപ്നം.
19.5
വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്ന ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് വന്നു. വേഗത്തിൽ ഞാൻ ഈ കാര്യം കണ്ടെത്തി, ഞാൻ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഈ ജോലിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എനിക്ക് ചവിട്ടിക്കയറണമെന്ന് വരിക യേശുവിനെ കുറിച്ച് ഞാൻ മൗനം അവലംബിക്കേണ്ടി
വരും.
ഞാൻ ജോലി ചെയ്യുന്നിടത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയായിട്ട് എനിക്കിരിക്കുവാൻ കഴിയില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാൻ പറ്റിയേക്കാം, പക്ഷേ തികച്ചും നിശബ്ദനായിട്ട് ആരും
അറിയാം.
അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് മുകളിലേക്ക്
കയറിപ്പോകാം.
യേശു പരീക്ഷയിൽ മരുഭൂമിയിൽ നേരിട്ട, ഏദനിൽ ആദം നേരിട്ട അതേ പരീക്ഷ. എന്താണ് നിന്റെ ആഗ്രഹം? എനിക്ക് ആ ഗിരിശൃംഗത്തിലെത്തണം, ഏറ്റവും ഉയർന്ന
പദവിയിലെത്തണം.
പിശാച് പറയും, അതിനാണോ പ്രയാസം? എന്നെ ഒന്ന് വീണ്ടും നമസ്കരിച്ചാൽ മതി, യേശുവിനെ കുറിച്ച് മൗനമായിരുന്നാൽ മതി. അവന്റെ വാക്കുകൾക്ക് ചെറുപ്പത്തിൽ ഞാൻ ചെവി കൊടുത്തില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I made that decision that day.
അന്നൊരു ദിവസം ഞാൻ ഈ തീരുമാനമെടുത്തു.
I don't want to go to the top.
എനിക്ക് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു.
I want my life to count for Jesus before I leave this earth.
ഈ ഭൂമിയിലെ എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപേ എന്റെ കൊച്ചു ജീവിതം എന്റെ കർത്താവിനായിട്ട് എണ്ണപ്പെടണം, അവൻ പ്രയോജനമുള്ളതാകണം. ആ തീരുമാനം ഞാൻ എടുത്തു.
More than 40 years ago.
40 വർഷങ്ങൾക്ക് മുൻപ്.
Today God has taken me much higher than I could ever have gone in that earthly pursuit.
ലോകത്തിലുള്ള ഭൗതികമായിരിക്കുന്ന എന്റെ അന്വേഷണത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായൊരു തലത്തിലേക്ക് കർത്താവിനെ കൈപിടിച്ച് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നു.
No hesitation to say the devil's a liar.
പിശാച് പോസ്റ്റ് പറയുന്നവനാണെന്ന് ഉറക്കെ പറയുവാൻ എനിക്ക് യാതൊരു മടിയില്ല.
God is a good God.
ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്.
I want to say to you, especially if you are young, surrender your ambitions to God.
ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട്, വിശേഷാൽ ചെറുപ്പക്കാരോട് ഞാൻ ഇത് വ്യക്തതയോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതം കർത്താവിനെ വിശ്വസിച്ച് ഫലമേൽക്കും.
40 years from now, if the Lord tarries, you will testify like me that God is a good God.
ഇന്നേക്ക് 40 വർഷം കഴിഞ്ഞാൽ യേശു മടങ്ങി വരുവാൻ വൈകിയാൽ നിങ്ങളും എന്നെ പോലെ സാക്ഷ്യം പറയും, ദൈവം നന്മ നിറഞ്ഞ പിതാവാണെന്ന്.
Think of the number of people you can turn to the Lord if you decide you're not going to bow down to the devil at any point.
ജീവിതത്തിന്റെ ഏതൊരു സന്ദർഭത്തിലും പിശാചിന്റെ മുൻപിൽ തലകുനിക്കുവാൻ ഞാൻ ഒരുക്കമല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എത്ര പേരെ ഈ കർത്താവിലേക്ക് നടത്തുവാൻ
നിങ്ങൾക്ക്.
ആദം ചെയ്തതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലപ്പെട്ട കാര്യങ്ങളെ പിശാചിന് അടിയറ വെക്കരുത്.
ഐ റിമെമ്പർ അറ്റ് ഡിഫറന്റ് ടൈംസ് വെൻ ഐ വാസ് ഇൻ ദി നേവി ഹിയർ ഇൻ കൊച്ചി.
ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കൊച്ചിയിലായിരുന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു.
സീനിയർ ഓഫീസർ വുഡ് ആസ്ക് മീ ടു ഡു സംതിങ് വിച്ച് വാസ് റോങ്.
എന്റെ മേലുദ്യോഗസ്ഥന്മാർ ചില സമയത്ത് തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ എന്നോട് പറയുമായിരുന്നു.
ഐ വുഡ് സേ ഐ എം സോറി സർ, ഐ എം എ ക്രിസ്ത്യൻ, ഐ കാന്റ് ഡു ദാറ്റ്.
ഞാൻ ബഹുമാനത്തോടും വിനയത്തോടും കൂടി പറയുമായിരുന്നു, ക്ഷമിക്കണം സർ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്കത് ചെയ്യുവാൻ കഴിയും.
സേ നോ ടു എ സീനിയർ ഓഫീസർ ഇൻ ദി മിലിറ്ററി ഈസ് എ വെരി വെരി സീരിയസ് ക്രൈം.
നിങ്ങൾ ചിലർക്കറിയാമായിരിക്കും, മിലിറ്ററിയില് ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥനോട് സാധ്യമല്ല എന്ന് പറയുന്നത് ഗൗരവമുള്ളതായിരിക്കുന്ന ഒരു
കുറ്റമാണ്.
എന്നാൽ ഒരു ദൈവവേദനായ ഞാൻ എന്റെ ജോലിയുടെ സ്ഥിരതയ്ക്കും ഭാവിക്കും വേണ്ടി എന്റെ മനസാക്ഷിയെ പണയം വെക്കുവാൻ തയ്യാറല്ല. നേവിയിലെ ചട്ടങ്ങൾ ലംഘിച്ചതിന്, സാധ്യമല്ല എന്ന് പറഞ്ഞതിന് എന്നെ കോർട്ട് മാർഷൽ ചെയ്ത് വിചാരണ ചെയ്ത് ജയിലിൽ അടക്കാൻ അവർ തീരുമാനിച്ചാലും എനിക്കത് വിഷയമായിരുന്നില്ല.
എന്നോട്
ഒരിക്കലും എന്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സാക്ഷിക്കെതിരായിരുന്നതുകൊണ്ട്, അനുസരിക്കാതിരുന്നതുകൊണ്ട്, അര മണിക്കൂർ കൊണ്ട് എന്നെ സ്ഥലം മാറ്റിയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒട്ടും നിരാശനായില്ല, ഞാൻ കർത്താവിനെ സ്തുതിച്ചു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൊണ്ടൊന്നും എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല. ദൈവം നന്മ നിറഞ്ഞവനായതുകൊണ്ട് അതിന്റെ എല്ലാം പകരം ദൈവം എനിക്ക് നന്മകൾ
നൽകിയിട്ടുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് നിങ്ങൾ നിർണയിച്ചാൽ, ആരെയും ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾ ഗവൺമെന്റിനെ ഒരിക്കലും വഞ്ചിക്കയില്ല എന്ന നിലപാടെടുത്താൽ, നീതിപൂർവമായിട്ടല്ലാതെ ഒരു രൂപ പോലും സമ്പാദിക്കേണ്ട എനിക്ക് എന്ന് നിങ്ങൾ
തീരുമാനിച്ചാൽ,
പിശാചന് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ശക്തിയും
സ്വാധീനവും ഉണ്ടാകില്ല.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാഴികയും നിങ്ങൾക്കുള്ള സകല ശക്തിയും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയും ചെലവഴിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, പിശാചന് നിങ്ങളുടെ ജീവിതത്തിന് മേൽ യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല.
More than once spoke about the devil as the ruler of this world.
ഒന്നിലധികം തവണ യേശു വ്യക്തമായി പറഞ്ഞു പിശാചിനെക്കുറിച്ച് അവൻ ഈ ലോകത്തിന്റെ അധിപതിയാണെന്ന്.
Jesus recognized there is a ruler of this world. It was supposed to be Adam and all human beings, but unfortunately it's the devil.
ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ആദാമും അവന്റെ സന്തതി പരമ്പരയും നാം ഈ ഭൂമിയെ ഭരിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം വിചാരിച്ചെങ്കിലും അത് ആദാം പിശാചിന് കൈമാറിയത് കൊണ്ട് ഇന്ന് ഭൂമിയെ ഭരിക്കുന്ന ഒരു അധികാരിയുണ്ട്, അത് പിശാചാണെന്ന് യേശുവും അംഗീകരിച്ചു.
Who's supposed to be the ruler in your home?
നിന്റെ ഭവനത്തിൽ ഭരിക്കുന്നത് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത് ആരായിരിക്കും?
Jesus Christ.
യേശു ആയിരിക്കണം വീടിന്റെ തലവൻ.
But he doesn't become the ruler in your home just because you hang up a board saying Christ is the head of this house.
ക്രിസ്തു ഈ ഭവനത്തിന്റെ നായകൻ എന്നുള്ളതായിരിക്കുന്ന ഒരു ബോർഡ് ഭിത്തിയിൽ തൂക്കിയിട്ടത് കൊണ്ട് യേശു നിന്റെ ഭവനത്തിന്റെ നായകനാകുന്നില്ല.
You got to make sure that the devil is under your feet.
പിശാച് നിങ്ങളുടെ കാലിന്റെ കീഴെയാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്.
This word that Jesus spoke in John 14 verse 30.
യോഹന്നാന്റെ സുവിശേഷം 14ാം അധ്യായം 30ാം വാക്യത്തിൽ യേശു പറഞ്ഞ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക.
The ruler of this world is coming and he's got nothing in me.
ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല, എന്നിൽ അവന് ഒരവകാശവും. എന്റെ ജീവിതത്തിൽ കാലുകുത്തുവാൻ ഈ ലോകത്തിന്റെ പ്രഭുവിന് ഒരിടമില്ല. അവൻ അവകാശപ്പെടാൻ കഴിയാവുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല, യേശു പറഞ്ഞു. എത്ര അത്ഭുതകരമായിരിക്കുന്ന ശക്തിയുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്.
Are we supposed to have that testimony or not?
അങ്ങനെയുള്ളൊരു സാക്ഷ്യം ക്രിസ്ത്യാനികളായിരിക്കുന്ന കർത്താവിന്റെ മക്കളായ നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ?
Well, whatever you may say, let's see what God's word says.
അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്ന് നോക്കാം.
Ephesians 4 and verse 27.
എഫേസ്യ ലേഖനം 4ാം അധ്യായത്തിന്റെ 27ാം വാക്യം.
This is God's word to his children.
ഇത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വചനമാണ്.
It's a word to you.
നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള വചനമാണ്.
What does it say?
എഫേസ്യ 4ാം അധ്യായത്തിന്റെ 27ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്?
No place to the devil.
പിശാചിന് കാലുവെക്കുവാൻ ഒരിടം കൊടുക്കരുത്.
Isn't that in your Bible? Give no place to the devil.
പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ള ആ വാചകം നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ?
Don't say, oh, that was possible for Jesus but not for me.
യേശുവിന് അതൊക്കെ സാധ്യമായിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഒന്നും നടക്കുകയല്ലെന്ന് നിങ്ങൾ.
I agree, it was not possible before Calvary but it is possible after Calvary and Pentecost.
കാൽവരിക്ക് മുൻപ് അല്ലെങ്കിൽ പെന്തക്കോസ്തിന് മുൻപ് അങ്ങനെ ഒരു കാര്യം അസാധ്യമായിരുന്നു എന്ന് ഞാനും സമ്മതിക്കുന്നു.
Do you know that something happened to the devil on the cross of Calvary?
കാൽവരിയിലെ ക്രൂശിൽ പിശാചിന് ഏറ്റ പ്രഹരം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
The Bible says in Colossians chapter 2.
കൊലോസ് ലേഖനം 2ാം അധ്യായത്തിൽ ബൈബിൾ ആ കാര്യം നമ്മൾ പറയുന്നു.
On the cross, verse 15, he disarmed the rulers and authorities of this world.
കൊലോസ് ലേഖനത്തിന്റെ 15ൽ നാം കാണുന്നു, ക്രൂശിൽ വെച്ച് യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗിച്ചു,
triumphed over them.
അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി.
And Hebrews 2:14.
എബ്രായലേഖനം 2ാം അധ്യായത്തിന്റെ 14ാം വാക്യത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്.
That through death he made the one who had the power of death, that is the devil, powerless.
മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് യേശു ജയിച്ചു എന്നാണ് നാം വായിക്കുന്നത്.
We all know that Christ died for our sins on the cross.
കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചെന്ന് നമുക്കെല്ലാം അറിയാം.
That has been proclaimed far and wide. Praise God.
ഈ നല്ല വർത്തമാനം വളരെ അധികം ഇടങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം.
What has not been proclaimed sufficiently is that Jesus defeated Satan also on the cross.
എന്നാൽ വേണ്ടവണ്ണം പ്രാധാന്യം കൊടുത്ത് വേണ്ട നിലയിൽ പ്രസ്താവിക്കപ്പെടാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. ക്രൂശിൽ പിശാചിനെ അവൻ തോൽപ്പിച്ചു.
Jesus said when the Holy Spirit is coming to the world, John 16 verse 39 onwards,
യോഹന്നാന സുവിശേഷം 16 അധ്യായത്തിന്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു പറഞ്ഞു,
When the Holy Spirit has come to the world,
പരിശുദ്ധാത്മാവ് ലോകത്തിൽ വരുമ്പോൾ,
convince the world of sin, of righteousness and of judgment.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്ന് പറഞ്ഞു.
Sin, because they don't believe in me.
പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവർ എന്നിൽ വിശ്വസിക്കാകയാൽ.
And then he spoke about judgment, not the final judgment of God.
ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് പറഞ്ഞു, അത് അന്തിമ ന്യായവിധിയെക്കുറിച്ചല്ല.
ഏത്
ന്യായവിധിയെക്കുറിച്ചാണ് ലോകത്തിന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ട് കഴിഞ്ഞു, അവനുണ്ടായ വിധിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് വിളംബരം
ചെയ്യുന്നത്.
പരിശുദ്ധാത്മാവ് ലോകത്തെ എങ്ങനെയാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്? നമ്മെ പോലുള്ള മനുഷ്യരിലൂടെയാണ്.
When I am filled with the Holy Spirit, I proclaim this glorious truth that Satan was judged on the cross.
ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ പിശാച്, അപ്പോഴേ ശത്രു ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ വിളംബരം
ചെയ്യുന്നു.
അവന് എന്റെ ജീവിതത്തിൽ ഒരിടവും ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുക.
He cannot sit on top of my head and control my tongue when I talk to my wife or my neighbor or even to a beggar or a servant.
എന്റെ ഭാര്യയോടോ എന്റെ അയൽവാസിയോടോ ഒരു വേലക്കാരനോടോ അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരനോടോ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ തലയ്ക്ക് മുകളിലിരുന്നു കൊണ്ട് എന്റെ നാവിനെ നിയന്ത്രിപ്പാൻ പിശാചിന് അധികാരമില്ല എന്നാണ് ഞാൻ വിളംബരം
ചെയ്യുന്നത്.
എങ്ങനെ ഞാൻ സംസാരിക്കണമെന്ന് എന്നോട് ആജ്ഞാപിക്കുവാൻ പിശാചിന് ശക്തിയില്ല. അവൻ ക്രൂശിൽ പരാജയപ്പെട്ടവനായതുകൊണ്ട്
When I'm tempted with my eyes with all the filthy things in the world, the devil is not going to determine what I do with my eyes.
ലോകത്തിലുള്ള മ്ലേച്ഛമായിരിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണിന് മോഹമുണ്ടാകുന്ന സമയത്ത് പിശാച് എന്റെ കണ്ണുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയുവാൻ പോകുന്നില്ല. ക്രൂശിൽ അവൻ തോൽപ്പിക്കപ്പെട്ട അതൊരു വസ്തുതയാണ്. അത് കേൾക്കുവാൻ പിശാചിന് ഒട്ടും ഇഷ്ടമില്ല.
ഐ റിമെമ്പർ വൺസ് സംബഡി ബ്രോട്ട് എ ഡീമൺ പൊസസ്ഡ് ലേഡി ടു മൈ ഹൗസ്.
ഒരു പിശാച് ബാധിച്ച സ്ത്രീയെ ഒരിക്കൽ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന സന്ദർഭം ഞാൻ
ഓർക്കുന്നു.
കാഴ്ചയിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നുന്ന ഒരു സ്ത്രീ ആയിരുന്നു. കൊണ്ടുവന്നവരെന്നോട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു സമയം അവൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ സമയം തന്നെ അവൾ നിലത്ത് വീഴുമെന്നാണ്.
ഐ ഹോപ്പ് യു നോ ഇറ്റ്സ് ദ ഡെവിൾ ഹൂ ഡസ് ദാറ്റ്.
പിശാചാണ് ഇങ്ങനെ ഒരാളിനെ വീഴ്ക്കുന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.
Jesus never threw anybody down when he prayed. The devil did that many times in the Gospels we read.
സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിന്റെ മുമ്പിൽ പലരും വീണത് യേശു അല്ലത് ചെയ്തത്, പിശാച് അവരെ നിലത്ത് തള്ളിയിട്ടു എന്നാണ് അവിടെ വ്യക്തമായി. യേശു നിലത്ത് വീണെടുക്കുന്നവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനായിരുന്നു, ആളുകളെ നിലത്ത് തള്ളിയിടുന്നവനായിരുന്നില്ല.
Don't be fooled by all this talk about people being thrown down. That's not Jesus.
പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ യേശുവിന്റെ ശക്തിയാൽ ആളുകൾ നിലം പതിക്കുന്നതിനെ കുറിച്ചൊന്നും കേട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. യേശു അങ്ങനെ
ചെയ്യുന്നവനാണ്.
എനിക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എന്നാൽ ഞാൻ നേരെ നിൽക്കും, ഞാൻ വീഴുകയില്ല
എന്ന്.
എന്റെ അടുക്കൽ കൊണ്ടുവന്നായിരിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ എന്റെ അടുത്ത് മുറിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ വീഴാൻ പോകുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ പ്രാർത്ഥിക്കാൻ പോകുകയാണ്, നീ ഒരു പാപിയാണ് എന്ന് ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞു യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ അവനോട് അപേക്ഷിക്കുക എന്ന്
പറഞ്ഞു.
പുതിയ വിശ്വാസികൾക്ക്, വീണ്ടും ഞാൻ മാനസാന്തരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം ഞാൻ അവൾ പറഞ്ഞു കൊടുക്കുന്നു. അവളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, കർത്താവായ യേശുവേ നീ എന്റെ
കർത്താവാണ്.
ഇപ്പോൾ നീ പിശാചിനോടും സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. യേശുവിനോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് പിശാചിനോട് സംസാരിക്കാൻ കഴിയും. യേശു നിന്റെ വാക്കിൽ കേൾക്കുന്ന പോലെ തന്നെ പിശാചിൻ നീ പറയുന്ന വാക്കിൽ പിശാചിനോട് പറയുക, നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണ്. അതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാം ഒരു വാക്കുപോലും വിടാതെ അവൾ ഏറ്റു
പറഞ്ഞു.
ഈ വാചകം വന്നപ്പോൾ
She changed her voice and said, I was not defeated on the cross.
അവളുടെ ശബ്ദത്തിന് തന്നെ മാറ്റമുണ്ടായിട്ട് ശക്തിയോടെ അവൾ പറഞ്ഞു, ഇല്ല, ക്രൂശിൽ ഞാൻ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല.
That was a demon.
പിശാചാണ് അവളെ ബാധിച്ചിരുന്നെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു.
I said, you're a liar.
ഞാൻ പറഞ്ഞു, സാത്താനെ, നീ പോസ്റ്റ് പറയുന്ന.
I was not talking to the woman, I was talking to the demon inside her.
ഞാൻ എന്റെ മുൻപിലിരുന്ന സ്ത്രീയോട് അല്ല സംസാരിച്ചത്, അവളെ അടക്കിയിരുന്ന പിശാചിനോടാണ്
സംസാരിച്ചത്.
നീ പോസ്റ്റ് പറയുന്നവരാണ്, 2000 വർഷങ്ങൾ മുൻപ് കാൽവരി ക്രൂശിൽ യേശു നിന്നെ
തോൽപ്പിച്ചതാണ്.
ഇവളിൽ നിന്ന് വിട്ടുപോവുക യേശുവിന്റെ നാമത്തിൽ എന്ന് ഞാൻ കൽപ്പിച്ചു. ഈ വാക്കുകളുടെ മുൻപിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് മുൻപിൽ പിശാച് അവളെ വിട്ടുപോയി, അവൾ സ്വതന്ത്രയായി. ഞാൻ അവളോട് പറഞ്ഞു,
സിസ്റ്റർ യു സേ നൗ ടു ദി ഡെവിൽ,
സഹോദരി ഇപ്പോൾ നീ പിശാചിനോട് പറയുക,
യു വർ ഡിഫീറ്റഡ് ഓൺ ദി ക്രോസ്,
സാത്താനെ നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടവനാണ്.
യു വർ ഡിഫീറ്റഡ് ഓൺ ദി ക്രോസ്.
ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ സഹോദരി ഏറ്റു പറഞ്ഞു, പിശാചെ നീ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്.
ഐ ലേൺഡ് വൺ ട്രൂത്ത്.
അന്ന് ഞാൻ ഈ സത്യം മനസ്സിലാക്കി.
The devil does not like to be reminded that he was defeated on the cross 2000 years ago.
2000 varsham munpu kalvarile krushil avan tholpikkapettavanaanennulla satyam kelkkuvano ormikkapiduvano ishtamillathavanaanu pishaj.
I decided that what the devil doesn't like to hear I am going to tell him every day.
അന്നു മുതൽ ഞാൻ കൂടുതൽ താല്പര്യപൂർവ്വം തീരുമാനിച്ചു, പിശാചിനെ കേൾക്കുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ജീവിതത്തിന്റെ എല്ലാ ദിവസവും ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കാൻ
പോവുകയാണ്.
ഞാൻ മറ്റുള്ളവരെയും ദിനംതോറും ഈ കാര്യം പറയുവാൻ ഞാൻ ഉത്സാഹിപ്പിക്കാൻ പോവുകയാണ്, കാൽവരിയിലെ ക്രൂശിൽ പിശാച് പരാജയപ്പെട്ടവനാണ്. എനിക്കറിയാം പിശാചിന് എന്നോട് വലിയ
വെറുപ്പാണെന്ന്.
പിശാചനെ വെറുക്കുന്ന വരിയിൽ അതൊരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ അനേക വിധത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ
ശ്രമിക്കുന്നുണ്ട്.
എനിക്കെതിരെ ലേഖനങ്ങൾ എനിക്ക് പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, കോടതിയിലേക്ക് എന്നെ വലിച്ചെടുത്തുകൊണ്ട് പോവുക. പിശാചന്
ഒരുപാട്
പിശാചന് ഇഷ്ടമുള്ളത് അവൻ ഇഷ്ടമുള്ളവരെ കൊണ്ട് ചെയ്യിക്കാം, എന്നാൽ യേശു
ജയാളിയാണ്.
പിശാച് തന്റെ ആയുധങ്ങളായി വിശ്വാസികളെ ഉപയോഗിക്കട്ടെ, എനിക്കത് വിഷയമല്ല. പിശാചിന്റെ ധാരാളം സേവകന്മാർ
വിശ്വാസികളാണെന്നുള്ളതാണ്.
ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് സഹോദരന്മാരെ കുറ്റം
ചുമത്തുന്നവനാണ്.
വിശ്വാസികളായിരിക്കുന്നവർ തന്നെ മറ്റു കൂട്ടുവിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ എത്ര തവണ
കേട്ടിട്ടുണ്ട്?
വിശ്വാസികളായിരിക്കുന്നവർ മറ്റുള്ള ക്രിസ്തീയ വിശ്വാസികളെ കുറ്റാരോപണം നടത്തുന്നത് നിങ്ങൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അവരത് ചെയ്യുമ്പോൾ അവർ പിശാചിനോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട്
പ്രവർത്തിക്കാം.
പിശാചവരോട് പറയുന്നത്, സ്നേഹിത നിന്റെ കയ്യ് അവിടെ നിന്ന് വിട്ടുകളയല്ലേ, സ്ഥിരമായിട്ട് അവിടെ
ഇരിക്കട്ടെ.
നമുക്ക് ഒരുമിച്ച് ഈ പട്ടണം ചുറ്റി നടക്കാം സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. പ്രത്യേകിച്ച് നിന്റെ സഭാവിഭാഗത്തിൽ കൂട്ടത്തിൽ ഇല്ലാത്തവരെ എല്ലാം കുറ്റം പറഞ്ഞ് നമുക്ക് നടക്കാം.
ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡോണ്ട് ബി ഫൂൾസ്.
സഹോദരി സഹോദരന്മാരെ പോഷന്മാരാകരുത്.
That fellow who doesn't speak in tongues is your brother in Christ.
അന്യഭാഷയിൽ സംസാരിക്കാത്ത ആ വ്യക്തിയും യേശുക്രിസ്തുവിൽ നിന്റെ സഹോദരൻ.
That fellow who speaks in tongues is also your brother in Christ.
അന്യഭാഷയിൽ സംസാരിക്കുന്ന ആ സഹോദരിയും കർത്താവ് യേശുക്രിസ്തുവിൽ നിന്റെ സഹോദരിയാണ്.
That person who did not take adult baptism but is born again is a brother in Christ.
മുതിർന്ന അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എടുക്കാത്ത ആ വ്യക്തി വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ നിന്റെ സഹോദരനാണ്.
That person who is born again in the Markoma church still, I don't know why he stays there still, but he's born again, he's a child of God, he's my brother.
വീണ്ടും ജനനം പ്രാപിച്ച പലരും മാർത്തോമ തുടങ്ങിയ സഭകളിൽ എന്തുകൊണ്ടാണ് തുടരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ പറയാം യഥാർത്ഥമായി വീണ്ടും ജനിച്ചതാണെങ്കിൽ ക്രിസ്തുവിൽ എന്റെ സഹോദരനാണ്.
There was a time perhaps when that brother from that church could have found a better church to go to.
ഒരുപക്ഷെങ്കില് ഒരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത് മർത്തവമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെയുള്ള സഭകളിൽ യഥാർത്ഥ നിലയിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് മെച്ചപ്പെട്ട ഒരു സഭ ഉണ്ടായിരുന്ന കാലം.
But now the assemblies, all assemblies have degenerated so much spiritually that I myself don't know which assembly I will recommend that man to go to.
ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വേർപെട്ട വിഭാഗങ്ങളെന്ന് അവകാശപ്പെടുന്ന സഭകൾ തന്നെ ആത്മീകമായ നിലയിൽ ഇത്രയധികം അധപ്പതിച്ചു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ധർമ്മസങ്കടത്തിലാണ്. ഞാൻ എവിടെ പോകണമെന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഒരു നല്ല സഭ
ചൂണ്ടിക്കാണിക്കാം.
അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഈ ചോദ്യകർത്താക്കളെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ വിടുകയാണ് പതിവ്. എവിടെ ചെന്നാലും ദ്രവ്യാഗ്രഹം, മറ്റുള്ളവരെ വിമർശിക്കുന്ന മനോഭാവം.
And very little of the reflection of the nature of Jesus Christ.
യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പ്രതിഫലനം എത്രയോ കുറഞ്ഞ അളവിൽ
മാത്രം. The fact that Satan was defeated on the cross is from scripture.
പിശാച് കാൽവരിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളതായ വസ്തുത തിരുവചനത്തിൽ നിന്നുള്ളതാണ്.
The reality of that can be true in my life only when I am filled with the Holy Spirit.
ദൈവത്തിന്റെ വചനത്തിൽ ഇതൊരു വസ്തുതയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് വരികിലും ഈ പിശാച് പരാജയപ്പെട്ടെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അനുഭവിക്കണമെന്ന് വരികിൽ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടേ
മതിയാകുകയുള്ളൂ.
എനിക്കറിയാമായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചവനായിരുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടുന്ന പെട്ട ആ ദിവസം വരെ ആത്മീകമായിരിക്കുന്ന യുദ്ധ അഭ്യസനം എനിക്ക്
അറിഞ്ഞുകൂടായിരുന്നു.
എനിക്ക് വേണ്ടി 101 കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ, അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്കറിയാമായിരുന്നു. എന്നാൽ പിശാചിന്റെ പദ്ധതികളെ ബന്ധിക്കുവാൻ, യുദ്ധം നരകത്തിന്റെ വാതിൽ വരെ കൊണ്ടുപോകുവാൻ, പാതാളത്തിന്റെ ശക്തികൾക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന കാര്യം
എനിക്കറിയുന്നുണ്ടായിരുന്നു.
പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും ജീവിതങ്ങളെ വിടുവിക്കുവാൻ ആത്മീയ യുദ്ധത്തിന്റെ വഴികൾ ഇതെനിക്ക്
അറിഞ്ഞുകൂടാ.
നിറയപ്പെടാതെ നിങ്ങൾ ആർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതെ ഈ വസ്തുതകൾ, മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സ്വാധീനം ഉള്ളപ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ പിശാചിന് ആധിപത്യമുള്ളപ്പോൾ, നിങ്ങളുടെ സഭയിൽ അങ്ങനെയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട
ആവശ്യമുണ്ട്.
അതിനെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാനൊരു പെന്തക്കോസ്റ്റുകാരനോ ഒരു കാരിസ്മാറ്റിക്കാരനോ അല്ല. എന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് പോലും ഞാനൊരു പെന്തക്കോസ്റ്റ് സഭയുടെയോ ഒരു കാരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെയോ അംഗമായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് മുഴുവനായി ഞാൻ വിശ്വസിക്കുന്നവനാണ്. എന്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുന്നതാണ്, ആത്മാവിന്റെ ശക്തിയാൽ പിശാചിന്റെ പ്രവൃത്തികളെ ബന്ധിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറയുവാൻ നിങ്ങൾ ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ ചേരേണ്ട ആവശ്യമില്ല. യേശു എന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കേണ്ട ആവശ്യമുള്ളവരാണ്. പിശാചിന്റെ കാൽക്കീഴ ആകുവാൻ നിങ്ങൾ ശക്തി
ധരിക്കണം.
കോപം കൊണ്ടും നിഗളം കൊണ്ടും എല്ലാ ദുർഗുണം കൊണ്ടും നിന്റെ ജീവിതത്തെ അടക്കി വാഴാതിരിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട്. ദൈവം നന്മയുള്ള ദൈവമാണ്.
He wants to give us the very best.
ഏറ്റവും മെച്ചമായ നമുക്ക് നൽകുവാൻ ദൈവമാണ്.
Jesus said that earthly fathers will give bread to their children. How much more the heavenly father will give the holy spirit to those who ask him.
യേശു പറഞ്ഞു, അപ്പം ചോദിക്കുന്ന മക്കൾക്ക് പിതാവ് നിശ്ചയമായും അപ്പം കൊടുക്കുമെന്ന് വരികില് തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും.
ഇന്ത്യ needs to see.
ഇന്ത്യ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാമോ?
More genuinely spiritual Christians who manifest the life of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം ജീവനെ വെളിപ്പെടുത്തുന്ന, യഥാർത്ഥമായി ആത്മനിറവുള്ളതായിരിക്കുന്ന കുറെ ക്രിസ്ത്യാനികളെ കാണുവാനായിട്ടാണ് ഇന്ത്യ
നോക്കിക്കൊണ്ടിരിക്കുന്നത്.
യേശുക്രിസ്തുവിന്റെ താഴ്മ ധരിച്ചവർ,
പ്യൂരിറ്റി ഓഫ് ക്രൈസ്റ്റ്,
കർത്താവിന്റെ നിർമ്മലത ജീവിതത്തിലുള്ളവർ,
ഇൻ ദേർ ഐസ്, ഇൻ ദേർ ടങ്,
അവരുടെ കണ്ണുകളിലും അവരുടെ നാവുകളിലും വിശുദ്ധിയുള്ളവർ, അവരുടെ പെരുമാറ്റത്തിൽ നിർമ്മലതയുള്ളവർ,
ലവ് ഓഫ് ക്രൈസ്റ്റ് എസ്പെഷ്യലി ടുവേർഡ്സ് ദോസ് ഹു ഡോണ്ട് ലവ് ദം ഇൻ റിട്ടേൺ,
തിരിച്ചവരെ സ്നേഹിക്കാത്തവരോട് യേശുക്രിസ്തുവിന്റെ സ്നേഹം കാണിക്കുന്നവർ,
the anointed ministry that Jesus had.
യേശുവിനുണ്ടായിരുന്ന അഭിഷിക്തമായിരിക്കുന്ന ശുശ്രൂഷയുള്ളവർ.
The freedom from the love of money that Jesus had.
യേശുവിനുണ്ടായിരുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ.
I believe that India needs to see many, many, many believers like that.
അങ്ങനെയുള്ള അനേക വിശ്വാസികളെ നമ്മുടെ ഭാരതം കാണേണ്ട വലിയ ആവശ്യമുണ്ട്.
God is looking even this evening in this congregation to see if you will be one of them.
ഇന്ന് ഈ ഹാളിൽ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔവണ്ണം ഭാരതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ആത്മനിറവുള്ള ഒരു വിശ്വാസിയായി ക്രിസ്ത്യാനിയായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കണം.
You may have to give up some things.
ഇങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം.
Some of you bossy wives will have to be a little more humbler at home.
വീട്ടിൽ അടക്കി വാടുന്ന നിങ്ങളിൽ ചില ഭാര്യമാരെ കുറച്ചുകൂടെ താഴ്മയോടെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കേണ്ടി വരും.
Some of you husbands need to be a little more considerate to your wives.
ഒരുപക്ഷെ നിങ്ങൾ ചില ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരോട് കുറച്ചുകൂടെ പരിഗണന കാണിക്കുന്നവരായി തീരേണ്ടിയിരിക്കുന്നു.
Probably need to take a little more interest in your children to bring them up in godly ways.
മാതാപിതാക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ദൈവഭക്തിയുടെ മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഉത്സാഹം
കാണിക്കണം.
അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം.
Ask God to give you the boldness to be an unashamed witness for Christ in your place of work.
നിങ്ങൾ ജോലിയിൽ നേടത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ ലജ്ജിക്കാത്ത ഒരു സാക്ഷിയായിരിക്കാൻ ആവശ്യമായിരിക്കുന്ന ധൈര്യത്തിനായി നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
When Christ comes again, you'll be able to stand before him with joy.